أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أياما معدودات، فمن كان منكم مريضا أو على سفر فعدة من أيام أخر، وعلى الذين يطيقونه فدية طعام مسكين، فمن تطوع خيرا فهو خير له، وأن تصوموا خير لكم إن كنتم تعلمون. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر. يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറ അൽ ബഖറയിലെ 184 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അയ്യാമം മഅദൂദാത്, അയ്യാമൻ. സാധാരണഗതിയിൽ അറബിയിലെ ഒരു വാചകം അങ്ങനെ തുടങ്ങൂല. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ബാക്കി എവിടെയോ ഒന്നുണ്ടെന്നാണ്. അത് കഴിഞ്ഞ ആയത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങളിൽ എന്ന് പരിഭാഷപ്പെടുത്തുന്നത്. കുത്തിബ അലൈക്കുമു സിയാമു അയ്യാമൻ മഅദൂദാത്തിൻ എന്നാണ്. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എണ്ണപ്പെട്ട ദിവസങ്ങളിൽ. മഅദൂദാത് എന്ന് പറഞ്ഞാൽ അതത് എണ്ണം, മഅദൂദ് എണ്ണപ്പെട്ടത് അഥവാ എണ്ണം നിശ്ചയിക്കപ്പെട്ടത്. അത് അതിന്റെ സ്ത്രീലിംഗം ബഹുവചന രൂപമാണ് മഅദൂദാത് എന്ന് പറയുന്നത്. മഅദൂദത്തുൻ മഅദൂദാത്തുൻ. ഫ എന്നിട്ട് മൻ കാന മിൻകും, ആരെങ്കിലും, മൻ കാന ആര് ആയിത്തീർന്നുവോ, മിങ്കും നിങ്ങളിൽ നിന്ന്, മരീളൻ രോഗി, മറല് രോഗം, മരീള് രോഗി. ഔ അലാ സഫരിൻ, സഫർ യാത്ര. ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിൽ ആയിത്തീർന്നാൽ. ഫ അപ്പോൾ ഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഇദ്ദത്തുൻ അത്രയും എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ. അയ്യാമ് യൗമുൻ ജുമ്മ അയ്യാമ്, ഉഖർ മറ്റുള്ള, മറ്റുള്ള ദിവസങ്ങളിൽ അത്രയും എണ്ണം നോൽക്കണം എന്നർത്ഥം. വഅലല്ലദീന യുതീഖൂനഹു, വഅലല്ലദീന ഒരു കൂട്ടരുടെ മേൽ ബാധ്യതയുണ്ട്. ആരാണ് ആ കൂട്ടർ? യുതീഖൂനഹു, അവർക്ക് അതിന് സാധിക്കുന്നു. ആ സാധിക്കുന്നവരുടെ മേൽ ബാധ്യതയുണ്ട്. ഫിദിയത്തുൻ, പ്രായശ്ചിത്തം അഥവാ പകരം കൊടുക്കൽ. തആമു മിസ്കീൻ, തആമ് ഭക്ഷണം, മത്അമ് ഹോട്ടല് അല്ലെങ്കിൽ കിച്ചണ്, മത്ബഹ് മത്അമ് മത്അമ് ഹോട്ടൽ എന്നാണ് പറയുക, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. തആമ് ഭക്ഷണം, മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണം, ഒരു മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണം, ഒരു മിസ്കീനിന്റെ ഭക്ഷണം ഫിദിയ സാധിക്കുന്നവരുടെ മേൽ ബാധ്യതയുണ്ട്. ഫമൻ തത്വവ, ആരെങ്കിലും, ഫമൻ എന്നിട്ട് ആര്, തത്വവ, തത്വ എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതനായിട്ട് ചെയ്തു എന്നാണ്. മുതത്തവ്യ എന്ന് പറഞ്ഞാൽ വോളണ്ടിയർ, സ്വയം സേവകൻ. ഫമൻ തത്വവ, ആര് സ്വയം പ്രേരിതനായി ചെയ്തുവോ, ഹൈറൻ വല്ല നന്മയും, ഫഹുവ ഖൈറുൽ ലഹു അതവന് ഖൈറാകുന്നു. നിങ്ങൾ നോമ്പെടുക്കലാണ് ഖൈറുൽ ലക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻകുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഒന്നുകൂടി അർത്ഥം പറയാം. അയ്യാമൻ മഅദൂദാത്തിൻ, എണ്ണപ്പെട്ട ദിനങ്ങളിൽ. ഫമൻ കാന മിൻകും മരീളൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗിയായാൽ. ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രയിലായാൽ. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം മറ്റു ദിനങ്ങളിൽ. വഅലല്ലദീന യുതീഖൂനഹു, സാധിക്കുന്നവർക്ക് ബാധ്യതയുണ്ട്. ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരഗതിക്ക് അന്നം നൽകൽ. ഫമൻ തതവ ഖൈറൻ, ആരെങ്കിലും സ്വയം പ്രേരിതനായി നന്മ ചെയ്താൽ, നല്ലത് ചെയ്താൽ. ഫഹുവ ഖൈറുൽ ലഹു, അതവന് നല്ലതാണ്. വഅം തസൂമു ഖൈറുൽ ലക്കും, നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. കഴിഞ്ഞ ആയത്തിൽ കുത്തിബ അലൈക്കുമു സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കെന്ന പോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? നിങ്ങൾ അത് മുഖേന മുത്തഖികളാകാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഈ ആയത്തിൽ പറയുന്നത് ആ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് എന്നാണ്, എത്ര എണ്ണം നോൽക്കണം, എന്നും നോമ്പ് നോൽക്കണോ? അത് വേണ്ട. അയ്യാമൻ മഅദൂദാത്തിൻ, നിശ്ചിത എണ്ണം അള്ളാഹു തആല കണക്കാക്കി. അഥവാ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നും നോമ്പ് നോൽക്കലല്ല, നിശ്ചിത എണ്ണം നോമ്പ് നോൽക്കലാണ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വാചകം തന്നെ അങ്ങോട്ട് കണക്റ്റ് ആണ്. കുത്തിബ അലൈക്കും സിയാമു അയ്യാമൻ മഅദൂദാത്തിൻ എന്നാണ്. നിർണിത എണ്ണം നോമ്പ് നോൽക്കലാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നർത്ഥം. ആ എണ്ണം എണ്ണം നോൽക്കേണ്ട ദിവസം രോഗിയോ യാത്രക്കാരനോ ആയാലോ, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിശ്ചിത എണ്ണം നോൽക്കേണ്ട ദിവസം നിങ്ങളെ രോഗത്തിലോ യാത്രയിലോ ആയാൽ, അപ്പൊ എന്ത് വേണം? ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണം. പിന്നെ നോമ്പെടുക്കേണ്ട ദിവസങ്ങളിൽ രോഗമാണ്, അപ്പൊ നോമ്പില്ലാത്ത, രോഗമില്ലാത്ത മറ്റു ദിവസങ്ങളിൽ നോമ്പെടുക്കണം എന്നർത്ഥം. യാത്രയിലാണ് നോമ്പ് കാലത്ത് എങ്കിൽ, യാത്രയല്ലാത്ത കാലത്ത് എത്ര നോമ്പാണോ യാത്ര കാരണം മാറ്റിവെച്ചത് അത്രയും നോമ്പ് എടുക്കണം എന്നർത്ഥം. അലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, സാധിക്കുന്നവർക്ക് ഒരഗതിയുടെ ഭക്ഷണം ഫിദിയ ഉണ്ട്. ഈ ആയത്തിന് ആ ഭാഗത്തിന് മൂന്ന് വിശദീകരണമുണ്ട്. അതിൽ ഒന്നാമത്തേത്, നോമ്പിന്റെ തുടക്കത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോ ഒറ്റയടിക്ക് എല്ലാവരും നിർബന്ധമായി നോമ്പ് നോറ്റുകൊള്ളണം എന്ന് പറയുകയല്ല അല്ല ചെയ്തത്. പകരം നോമ്പ് നോൽക്കാൻ സാധിക്കുന്നവനും എന്ത് ചെയ്യാം, നോമ്പ് നോൽക്കാതെ പകരമായി ഒരഗതിക്ക് ആഹാരം ഫിദിയയായിട്ട് കൊടുക്ക എന്നുമുണ്ട്. അപ്പൊ അവന് അനുവാദമുണ്ട്. അല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അഗതിക്ക് അന്നം നൽകൽ ബാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പൊ സാധിക്കുന്നവന് തന്നെ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യായിരുന്നു, നോമ്പ് നോൽക്കാതെ ഫിദിയ, ഫിദിയ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യുന്നതാണ്, അഥവാ നോമ്പിന് പകരമായിട്ട്, നോമ്പ് നോൽക്കുന്നതിന് പകരമായിട്ട് അഗതിക്ക് അന്നം കൊടുക്കൽ ബാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഫിദിയത്തും തഅമ്മും, ഇതാണ് അതിന്റെ. എന്നിട്ട് പിന്നെ എന്തായി, പിന്നീട് അല്ലാഹു തആല അത് റദ്ദാക്കി. നോമ്പ് നോൽക്കാൻ കഴിയുന്നവന് ഫിദിയ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു വകുപ്പ് ഇല്ല, മൻസൂഖായി പോയി. ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു തുടക്കം എന്നുള്ള നിലക്ക് ആളുകൾക്ക് ശീലമാകാൻ വേണ്ടി, പിന്നീട് അത് ഒഴിവാക്കി എന്നതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണം, യുതീഖൂന എന്ന വാക്കിന്റെ അർത്ഥം സാധിക്കുക എന്നല്ല, പ്രയാസത്തോടുകൂടി സാധിക്കുക എന്നാണ്. ഭാഷയിൽ നമ്മള് ഇപ്പൊ ഒരാളോട് ഒരു ചുമട് കാട്ടിക്കൊടുത്തിട്ട് ഇത് നീ ഏറ്റോ എന്ന് ചോദിക്കും, അവൻ ഏറ്റും എന്ന് പറയും. അവൻ ഏറ്റും എന്ന് പറഞ്ഞാൽ അർത്ഥം അനായാസം അവൻ അത് എടുക്കുമെന്നല്ല, കുറച്ച് പ്രയാസം സഹിച്ച് അതിനാണല്ലോ ഏറ്റുക എന്ന് പറയുക, ചുമക്കുക ഏറ്റുക എന്നൊക്കെ പറയുന്നത്, മറ്റത് എടുക്കുക എന്നേ പറയുള്ളൂ എന്നതുപോലെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ അലല്ലദീന യസ്തതിഉനഹു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലാണ് ആദ്യം പറഞ്ഞ അർത്ഥം വരിക, സാധിക്കുന്ന ആർക്കും എന്നർത്ഥം വരും. യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടുകൂടി സാധിക്കുന്ന, അഥവാ നോമ്പെടുക്കാൻ കഴിയും പക്ഷേ ബുദ്ധിമുട്ടാണ്, കുറച്ച് എടങ്ങരാണ്, അങ്ങനത്തെ ഒരവസ്ഥയുള്ള ആളുകൾ, അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാം, നോമ്പ് ഒഴിവാക്കിയിട്ട് പകരം പ്രാശിത്, നോമ്പെടുത്താൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രയാസത്തെയല്ല സൂചിപ്പിക്കുന്നത്, പകരം രോഗം മൂലം ആ അടുത്തൊന്നും രോഗം മാറുന്നുള്ളതിന്റെ ഒരു സാധ്യതയും കാണാനില്ല, നോമ്പെടുക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസവുമാകും, അങ്ങനെ അത് നോറ്റുവീട്ടാൻ കഴിയുകയുള്ളു. അപ്പൊ നോറ്റുവീട്ടാതെ ഫിദിയ കൊടുക്കാം. ആർക്കൊക്കെ കൊടുക്കും എന്നത് ഫിഖ്ഹിന്റെ കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്, നമ്മൾ ആയത്ത് പഠിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിലേക്ക് ഒരുപാട് പോകാൻ കഴിയില്ല. മൂന്നാമത്തെ വിശദീകരണം, നോമ്പ് നോൽക്കാൻ കഴിയാത്തവരിലെ സാധിക്കുന്നവർ എന്നാണ്. അല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ, അഥവാ രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കണ്ട, രോഗം മാറിയിട്ട് നോമ്പെടുത്താൽ മതി, യാത്ര ഇല്ലാതെ യാത്ര നിർത്തിയിട്ട് നോമ്പെടുത്താൽ മതി. അങ്ങനെ പിന്നെ നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ, പിന്നെ അപ്പൊ രോഗിക്ക് രോഗം മാറിയില്ല, ഒരു കാലത്തും മരണം വരെ രോഗമായിരുന്നു, അയാൾക്ക് ബാധ്യതയുണ്ട് സാധിക്കുമെങ്കിൽ ഫിദിയ കൊടുക്കൽ, സാധിക്കുകയില്ലെങ്കിലോ ഫിദിയ കൊടുക്കണ്ട, അഥവാ നോമ്പിന്റെ ഫിദിയ കൊടുക്കാൻ വേണ്ടി ഒരാൾ പണമില്ലെങ്കിൽ അയാൾ അതിന്റെ അതിനു വേണ്ടി യാചിക്കേണ്ടതില്ല, എനിക്ക് കടം തരണം, രോഗിയാണ് ചിലപ്പോ രോഗത്തിൽ മരിച്ചു പോകും, പിന്നെ നോമ്പിന്റെ ഫിദിയ വീട്ടാൻ വേണ്ടി കടവും കൂടി വാങ്ങിയിട്ടയാൾ മരിച്ചു പോകേണ്ടി വന്നാൽ അതിനേക്കാൾ എടങ്ങറാണ്. അതുപോലെ യാചിക്കുകയാണ്, എനിക്ക് നോമ്പ് കളാകുണ്ട്, നോറ്റ് വീട്ടാൻ കഴിയില്ല, അതിന് ഫിദിയ കൊടുക്കാൻ വേണ്ടി വല്ലതും തരണേ, അങ്ങനെയൊന്നുമില്ല. നോമ്പ് ഒഴിവാക്കുന്ന ആളുടെ കയ്യിൽ ഫിദിയ കൊടുക്കാൻ പണമുണ്ടെങ്കിൽ, വിഭവങ്ങൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, സാധിക്കുമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമല്ല ഫിദിയ എന്നാണ് മൂന്നാമത്തെ വിശദീകരണം. ഏതാണ് ശരി എന്നത് അള്ളാഹുവിന് അറിയാം. മൂന്നും പ്രസക്തിയുള്ള കാര്യമാണ്. അഥവാ ആദ്യഘട്ടത്തിൽ നോമ്പ് എടുക്കാൻ സാധിക്കുന്നവന് തന്നെ ഫിദിയ കൊടുത്ത് ഒഴിവാകാമായിരുന്നു എന്നത് സാധ്യതയുള്ള വിശദീകരണമാണ്. അതുപോലെ തന്നെ പ്രയാസത്തോടുകൂടിയേ സാധിക്കുകയുള്ളൂ എന്നുള്ളവന് പകരം ഫിദിയ കൊടുക്കാവുന്നതാണ്. പിന്നെ ഫിദിയ കൊടുക്കാൻ സാധിക്കാത്തവൻ എന്ത് വേണം, ഫിദിയ കൊടുക്കേണ്ടതില്ല, അതൊന്നും തർക്കമുള്ള കാര്യമേ അല്ല. സാധിക്കാത്തവൻ ഫിദിയ കൊടുക്കേണ്ടതില്ല, ആള് തന്നെ പട്ടിണിയാണ്, പിന്നെ എങ്ങനെ ഫിദിയ കൊടുക്കും, അതുകൊണ്ട് ഫിദിയ കൊടുക്കേണ്ടതില്ല, ഫിദിയ കൊടുക്കാൻ വേണ്ടി കടം വാങ്ങുകയോ യാചിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഇത് മൂന്നും തർക്കമില്ലാത്ത മസലകളാണ്. പക്ഷെ ഈ ആയത്ത് കൊണ്ട് ഏതാണ് ഉദ്ദേശിച്ചത് എന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ആര് സ്വയം പ്രേരിതനായി നന്മ ചെയ്തുവോ അതവന് ഖൈറാണ്. ഇതൊരു പൊതു തത്വമാണ്, അഥവാ ഏത് കാര്യത്തിലും ബാധകമാണ്, ഏത് കാര്യവും അധികം ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നത് പൊതു തത്വമായി ഇവിടെ പറഞ്ഞത് എന്തിനാണ്, അയ്യാമൻ മഅദൂദാത്തിനാണ്. കുതിബ അലൈക്കുമുസ് സിയാമു അയ്യാമൻ മഅദൂദാത്തിൻ, എണ്ണപ്പെട്ട ദിനങ്ങളിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ഒരാൾ ആ എണ്ണപ്പെട്ട ദിനങ്ങൾക്കും അപ്പുറത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിലോ ഫഹുവ ഖൈറുല്ലഹു, അതവന് ഖൈറായ കാര്യമാണ് എന്നർത്ഥം. അതിനവന് പ്രതിഫലം കിട്ടും. എണ്ണപ്പെട്ട ദിനങ്ങളിലെ നോമ്പെടുക്കാൻ പാടുള്ളൂ എന്നില്ല, നിർബന്ധമായും കുത്തിബ അലൈക്കും ആയിട്ടുള്ളത് ഈ അയ്യാമൻ മഅദൂദാത്തിലാണ്. അതേ സമയത്ത് സ്വയം പ്രേരിതനായി എത്ര നോമ്പും ഒരാൾക്ക് എടുക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശ്യം. അതിന്റെ വിശദീകരണങ്ങളുണ്ട് ഫിഖ് ഗ്രന്ഥങ്ങളിൽ. എന്തൊക്കെ നോമ്പെടുക്കാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ട്, എന്നും നോമ്പെടുക്കുന്നതിൽ പുണ്യമില്ല, ഇടവിട്ടെങ്കിലും ആകാവൂ, അല്ലാതെ 365 ദിവസവും നോമ്പെടുക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ഫിഖിന്റെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി വിട്ടു, അതെന്തെന്ന് വെച്ചാൽ ഫിദിയത്തുൻ തഅമു മിസ്കീനാണല്ലോ. ഒരു നോമ്പിന് പകരം ഒരഗതിക്ക് അന്നമാണ് കൊടുക്കേണ്ടത്. ഒരഗതിയുടെ അന്നം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അന്നം, ഒരു ദിവസത്തെ ഭക്ഷണമാണ് ഫിദിയ കൊടുക്കേണ്ടത്. ഒരാൾ ഒരുപാട് സാധുക്കൾക്ക് അന്നം കൊടുത്തു, ഒന്നിലധികം സാധുക്കൾക്ക് ഫിദിയായിട്ട് അന്നം കൊടുത്തു, അല്ലെങ്കിൽ ഒരു സാധുവിന് ഒരു ദിവസത്തിന് ഒരു ദിവസം കഴിക്കാനുള്ളതിന് പകരം ഒരുപാട് ദിവസം കഴിക്കാനുള്ളത് കൊടുത്തു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അവന് പ്രതിഫലം കിട്ടുന്നതാണ്. ഇതാണ് അതിന്റെ മറ്റൊരു വിശദീകരണം. രണ്ടുമാണ്, നോമ്പ് സുന്നത്ത് നോമ്പ് നോറ്റാലും കൂലി കിട്ടും, ഫിദിയ വർദ്ധിപ്പിച്ചു കൊടുത്താലും കൂലി കിട്ടും. അത് കൃത്യം ഇത്രയാണ് എന്ന് കണക്കാക്കേണ്ടതില്ല. പിന്നെ ഇയാളുടെ മനസ്ഥിതി അനുസരിച്ച്, കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് വലിയ കൂലി കിട്ടുന്ന നോമ്പാണ്. അപ്പൊ അത്രയും കൂലി എനിക്ക് കിട്ടണം എന്ന് ഫിദിയ കൊടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അതുപോലെ തന്നെ ഫർള് നോമ്പല്ല, എനിക്ക് ഒരുപാട് സുന്നത്ത് നോമ്പൊന്നും നോൽക്കണം എന്ന് അയാൾക്ക് തീരുമാനിക്കാം. ഏത് നന്മയും അധികം ചെയ്താൽ കൂലി കിട്ടുമെന്നതുപോലെ നോമ്പും അധികം ചെയ്താൽ കൂലി കിട്ടുന്നതാണ്. നിങ്ങൾ നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അതെന്താ പറഞ്ഞത്? നോമ്പുകാരനെ, രോഗിക്ക് ഇളവുണ്ട്, യാത്രക്കാരനും ഇളവുണ്ട്, പിന്നെ യാത്ര വീട്ടാൻ കഴിയില്ലെങ്കിൽ ഫിദിയ കൊടുക്കാമെന്നുമുണ്ട്. പക്ഷേ അള്ളാഹു പറയാണ്, എങ്ങനെങ്കിലും നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അതാട്ടോ നിങ്ങൾക്ക് നല്ലത്. കാരണം നോമ്പിന്റെ തഖ്‌വ, നോമ്പ് മൂലം കിട്ടുന്ന തഖ്‌വ, നോമ്പ് മൂലം കിട്ടുന്ന ഈമാൻ, നോമ്പിന്റെ പേരിൽ കിട്ടുന്ന പ്രതിഫലം, നോമ്പിന്റെ പേരിൽ കിട്ടുന്ന ആരോഗ്യം, സൂമു വതസിഹു, നോമ്പെടുക്കൂ, ആരോഗ്യം നേടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നിങ്ങൾ അറിയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും നോമ്പെടുക്കലാണ് നിങ്ങൾക്ക് നല്ലത് കേട്ടോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നോമ്പെടുക്കാനാണ് നോക്കേണ്ടത്, എങ്ങനെയെങ്കിലും നോമ്പ് ഒഴിവായി കിട്ടാൻ എന്താ വഴി എന്ന് പറഞ്ഞത്. അതിൽ വലിയ പ്രസക്തിയുണ്ട്. നോമ്പ് റമദാൻ മാസത്തിൽ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു? അത് യാത്ര ചെയ്യുന്നു. നോമ്പ് ഒഴിവായി കിട്ടാൻ വേണ്ടി യാത്ര ചെയ്യുക, നിയമം അനുസരിച്ച് അയാൾ നോമ്പ് നോൽക്കേണ്ടതില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾക്ക് നല്ലതെന്താ? യാത്ര മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ച് റമദാൻ മാസത്തിൽ തന്നെ നോമ്പെടുക്കലാണ്. അള്ളാഹു നിശ്ചയിച്ച ദിനങ്ങളിൽ തന്നെ നോമ്പെടുക്കലാണ് സംഗതി അറിയുകയാണെങ്കിൽ അയാൾക്ക് നല്ലത്. യാത്ര വേറെ സമയത്ത് ചെയ്യുക, ഞാനിപ്പോ നോമ്പെടുക്കുകയാണ് എന്ന് തീരുമാനിക്കലാണ് അയാൾക്ക് നല്ലത്. രോഗിക്ക് ഫിദിയ കൊടുത്ത് ഒഴിവാക്കുകയൊക്കെ ചെയ്യുക, പക്ഷേ ആരോഗ്യത്തിന് പോലും നല്ലത് നോമ്പെടുക്കലാണ്. അതുമൂലം അയാൾക്ക് ആരോഗ്യവും കൂടി കിട്ടും. അതും സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാന, റമളാനിന്റെ ഷഹ്റ് അഥവാ റമളാനാകുന്ന ഷഹ്റ്, റമളാൻ മാസം. ഷഹ്ർ എന്ന് പറഞ്ഞാൽ മാസം, യൗമ ദിവസം, ഷഹ്ർ മാസം, സനത്ത് വർഷം, വഖത്ത് സമയം. എല്ലാറ്റിന്റെ അർത്ഥം വഖത്ത് എന്നാണ്, സമയം എന്നാണ്. പക്ഷെ ഓരോന്നിനും ഓരോന്ന് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ഷഹ്ർ എന്ന് പറഞ്ഞ വാക്കിന്റെ അസലർത്ഥം സമയം എന്നാണ്. സനത്ത് എന്ന് പറയുന്നതിന്റെ അസലർത്ഥം സമയം എന്നാണ്. യൗമിന്റെ അസലർത്ഥം സമയം എന്നാണ്. വഖത്ത് എന്നുള്ളതിന്റെ അസലർത്ഥം സമയം എന്നാണ്. പക്ഷെ ഓരോ അളവ് സമയത്തിനും നമ്മള് ഓരോ പേരിട്ടിരിക്കുന്നു. അളവില് മില്ലിമീറ്റർ, സെന്റിമീറ്റർ, ഡെസിമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയണത് പോലെ ഒക്കെ അളവെന്നെയാണല്ലോ. തക്ക അളവാണ്. എന്നതുപോലെ എല്ലാം സമയമാണ്. ഇവിടെ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞാൽ റമദാൻ മാസം, അഥവാ നമുക്കറിയാലോ 30 ദിവസം, അല്ലെങ്കിൽ സൂര്യ പിന്നെ ബാലചന്ദ്രൻ മുതൽ അടുത്ത ബാലചന്ദ്രൻ വരെയുള്ള ദിവസങ്ങൾ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അല്ലദീ അത് എങ്ങനെയുള്ള മാസമാണ്, ഉൻസില ഫീഹി അതിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു, അൽ ഖുർആനു ഈ ഖുർആൻ, ഏത് ഖുർആൻ, ഏത് ഖുർആനിലാണോ കുതിബ അലൈക്കും സിയാമോ എന്ന് പറഞ്ഞിട്ടുള്ളത് അതേ ഖുർആൻ തന്നെ. ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ട്, അല്ലെങ്കിൽ മാർഗദർശകൻ ദർശകമായിട്ട് വഴികാട്ടി കൊടുക്കുന്നത് അതാണ് ഈ മാർഗദർശകം. അത് സംസ്കൃതാണെന്നേ ഉള്ളൂ. വബയ്യനാത്തി മിനൽ ഹുദ നേർമാർഗത്തിന്റെ വിവരണവുമായിട്ട്, ബയ്യന ബയ്യനാത്ത് വിവരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വിവരണങ്ങളായിട്ട്, മിനൽ ഹുദ സന്മാർഗത്തിൽ നിന്നുള്ള അഥവാ സന്മാർഗത്തിന്റെ വിശദീകരണമായിട്ട് എന്നർത്ഥം. വൽ ഫുർഖാൻ ഫറഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം പിളർത്തി അല്ലെങ്കിൽ വേർതിരിച്ചു മാറ്റുരച്ചു എന്നൊക്കെയാണ്. ഫുർഖാന് എന്ന് ഉരകല്ലിന് പറയും. ഏതാ ഉരകല്ല്? സ്വർണത്തിന്റെ മാറ്റുരച്ചു നോക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിന് ഫുർഖാൻ എന്ന് പറയും. അതാണ് വാക്ക്. ആ പേര് അള്ളാഹു തആല അല്ലെങ്കിൽ അത് ഖുർആനിന്റെ വിശേഷണമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നതായിട്ട് എന്നാണ് ഉദ്ദേശം. ഫുർഖാനുൽ അളീം, മഹത്തായ ഫുർഖാൻ എന്നത് പരിശുദ്ധ ഖുർആനിന്റെ പേരാണ്. അതിനെ ഇറക്കിയിട്ടുള്ളത് സത്യവും അസത്യവും വേർതിരിക്കുന്നതായത് കൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. വാക്കിന്റെ അർത്ഥം സത്യവും അസത്യവും വേർതിരിക്കുന്നത്. ഫ എന്നിട്ട് മൻ ഷഹിദ മിൻകും, നിങ്ങളിൽപ്പെട്ട ആര് സാക്ഷിയായിവോ, അശ്ഷഹ്റ ആ മാസത്തിന്, ഏ മാസത്തിന്, റമദാൻ മാസത്തിന്. അതിനാണ് ഷഹ്റ എന്ന് പറഞ്ഞതിന് പകരം അശ്ഷഹ്റ എന്ന് പറഞ്ഞത്. ഫൽ യസുംഹു അവൻ അതിൽ നോമ്പെടുക്കട്ടെ. ഫ അപ്പോൾ ലിയസുംഹു ആണ്, ഫൽ യസുംഹു അവൻ അതിൽ നോമ്പെടുക്കട്ടെ. ഹു അതിൽ അഥവാ റമദാനില്. വമൻ കാന ആര് ആണെങ്കിലും, മൻ ആര്, വമൻ കാന ആരെങ്കിലും ആണെങ്കിൽ എന്നർത്ഥം. മരീളൻ രോഗി, ഔ അല സഫരിൻ അല്ലെങ്കിൽ യാത്രയിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ഫഇദ്ദത്തുൻ അപ്പോൾ അത്രയും എണ്ണം, അയ്യാമിൻ ഉഖർ മറ്റു ദിനങ്ങളിൽ, കഴിഞ്ഞ ആയത്തിൽ വന്ന അതേ വാചകം. യുരീദുല്ലാഹു ബിക്കും അല്ലാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നു, അൽ യുസ്ര എളുപ്പം, വലാ യുരീദു ബിക്കും അവൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നില്ല, അൽ ഉസ്ര പ്രയാസം, വലി തുക്മിലുൽ ഇദ്ദത നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാകുന്നു. എണ്ണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്ത്? മറ്റു ദിനങ്ങളിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത്. വലി തുക്കബ്ബിറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിന് വേണ്ടിയുമാകുന്നു. എന്തിന് വാഴ്ത്തുക? അലാമാ ഹദാക്കും നിങ്ങളെ അവൻ ഹിദായത്തിലാക്കി തന്നതിന്റെ പേരിൽ, ഹിദായത്തിലാക്കിയതിന്റെ പേരിൽ അവൻ നിങ്ങളെ സന്മ, അലാമാ ഒന്നിന്റെ മേൽ, ഏതാ ഒന്ന്, ഹദാക്കും അവൻ നിങ്ങളെ ഹിദായത്തിലാക്കിയിരിക്കുന്നു, അവൻ നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ പേരിൽ അവനെ, അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തുന്നതിന് വേണ്ടിയും ആണ്. വലഅല്ലക്കും തശ്കുറൂൻ അതിന്റെ പുറമെ എന്തുകൂടി സംഭവിക്കാം, നിങ്ങൾ നന്ദി ഉള്ളവരാകാനും സാധ്യതയുണ്ട്, നന്ദിയുള്ളവർ ആയേക്കാം. എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, പിന്നെ പറഞ്ഞു ആ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് നിശ്ചിത എണ്ണമാണ് എന്ന്. ആ നിശ്ചിത എണ്ണം നോൽക്കേണ്ടത് എന്നാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. നിർബന്ധമാക്കപ്പെട്ട നിശ്ചിത എണ്ണം നോമ്പ് നോൽക്കേണ്ടത് ഷെഹ്റു റമദാന, റമദാൻ മാസത്തിലാകുന്നു. റമദാൻ മാസത്തിലാണ് നോമ്പ് നോൽക്കേണ്ടത് എന്നല്ല ഈ അവിടെ പറഞ്ഞത് കേട്ടോ. റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറയണം, എന്നിട്ടാണ് പറഞ്ഞത് നോമ്പയിൽ നോൽക്കട്ടെ എന്ന്. ഷെഹ്റു റമദാൻ അല്ലതി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ ഖുർആൻ അവതീർണമായ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാകുന്നു. എന്താണ് ഇറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, മൂന്ന് വിശദീകരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുണ്ട്. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് റമദാൻ മാസത്തിലാണ്, അഥവാ ഹിറാ ഗുഹയിൽ വഹി കിട്ടി തുടങ്ങിയത് റമദാൻ മാസത്തിലാണ്, അന്നത്തെ അതിന്റെ ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിലുമാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ. രണ്ടാമത്തേത്, ഒന്നാം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇത് പിന്നെ അല്ലാഹു തആല കൊടുക്കാൻ ആരംഭിച്ചത്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടാൻ വഹി ആരംഭിച്ചത് റമദാനിലാണ്, രണ്ടാമത്തേത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചത് റമദാനിലാണ്. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ളതാണ്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇതിങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്, അതാണ് അൻസല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് റമദാൻ മാസത്തിലാണ്. മൂന്നാമത്തേത്, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് മുഴുവനായും ഇറക്കിയത്, ഒന്നിച്ചിങ്ങോട്ട് കൊടുത്തു, അത് റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ മൂന്ന് വിശദീകരണമുണ്ട്. ഒന്ന്, റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയത് അന്നാണ്. രണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഈ പണി ഏൽപ്പിച്ചത് അത് തുടങ്ങിയത് അന്നാണ്. മൂന്ന്, ഒന്നാകെ ലഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് അന്നാണ്, പിന്നെ അതിൽ നിന്ന് അല്പാൽപമായിട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഇവിടുന്ന് മനസ്സിലായത് പരിശുദ്ധ ഖുർആനിന്റെ പദസൂചനകളിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുകയാണ്, അവരുടെ വിജ്ഞാനം അറിവും സാങ്കേതിക വിദ്യയും ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടി അത് മനസ്സിലാകുന്നിടത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ സാങ്കേതിക കാര്യങ്ങളിൽ പിൽക്കാലക്കാരാണല്ലോ വിദഗ്ധന്മാര്, പണ്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ അറിയുമല്ലോ സാങ്കേതിക ജ്ഞാനത്തിൽ നമുക്ക്. അപ്പൊ നമ്മുടെ സാങ്കേതിക വിദ്യ വെച്ച് ഇതിനെ മനസ്സിലാക്കാവുന്നതാണ്. ഇറക്കി എന്ന് പറഞ്ഞാല് അല കൽബിക്കാന്ന് പറയുന്നുണ്ട് അല്ലാഹു തആല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി എന്ന്. അപ്പൊ എന്ത് സംഭവിച്ചു, ഹിറാ ഗുഹയിൽ വെച്ച് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഖുർആൻ പൂർണമായിട്ടും അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു, ഇറക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ലിനുസബ്ബിത ബിഹി ഫുആദക, ഇൻസ്റ്റാൾ ചെയ്തു താങ്കളുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിൽ പരിശുദ്ധ ഖുർആൻ ഡൗൺലോഡും ചെയ്തു ഇൻസ്റ്റാളും ചെയ്തു എന്ന്. ഫീ ലൈലത്തുൽ ഖദർ, ഖുർആൻ മുഴുവൻ അവിടെ ഉണ്ട്. എന്നിട്ടോ റസൂലുള്ളാഹിക്ക് ഓതാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇഖ്റാ ബിസ്മില്ലാ അഞ്ചായ സൂറത്തുൽ അലഖിലെ അഞ്ചായത്തെ അന്ന് ഓതാൻ കഴിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ മുസമ്മിൽ ഓതാൻ പറ്റി, അത് പഠിപ്പിച്ചു കൊടുത്തു. അതിനെന്ത് വേണം, ഓൺലൈൻ സപ്പോർട്ട് വേണം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓരോരോ സമയത്ത് തുറന്നു കൊടുക്കുകയാണ് ഫയല്, ഹൃദയത്തിലെ ഫയല്. ഇങ്ങനെയും മനസ്സിലാക്കാം, ഇറക്കുക എന്നുള്ള സാങ്കേതിക വിദ്യ ഇപ്പൊ അങ്ങനെയാണല്ലോ. നമ്മൾ തന്നെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കുറെ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ. ഉദാഹരണം ബൈജൂസ്. ബൈജൂസ് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എത്തി, അല്ലെങ്കിൽ അവർ തരുന്ന പിന്നെ ടാബിൽ എത്തി, അത് അതിലേക്ക് ഡൗൺലോഡ് ചെയ്തു, അതിൽ ഇൻസ്റ്റാളും ചെയ്തു. അതിൽ നിന്ന് ഞാൻ പോകൂല, അതിലുണ്ടാകും അത്. പക്ഷെ കുട്ടിക്ക് ഇത് തുറക്കാൻ കഴിയോ? ഇല്ല. ഈ മാസം പഠിക്കേണ്ട പാഠങ്ങളെ ഈ മാസം തുറക്കാൻ കഴിയുള്ളൂ. എക്സാമിന്റെ ക്വസ്റ്റ്യൻ അന്ന് എക്സാമിന്റെ സമയം ആകുമ്പോഴേ തുറക്കാൻ കഴിയുള്ളൂ. അടുത്ത വർഷത്തെ പാഠങ്ങളും അതിലുണ്ട്, പക്ഷെ അടുത്ത വർഷമേ തുറക്കാൻ കഴിയുള്ളൂ. എൻട്രൻസ് കോച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻ അതിലുണ്ട്, അത് തുടങ്ങുമ്പോഴേ തുറക്കാൻ കഴിയുള്ളൂ. ഒക്കെ അതിലുണ്ട് എന്ന പോലെ ആകാൻ സാധ്യതയുണ്ട്. കാരണം അള്ളാഹു എന്താ ചെയ്തത് എന്ന് അല്ല പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ സാങ്കേതിക ജ്ഞാനം വെച്ചിട്ട് മുകളിൽ ആദ്യം പറഞ്ഞ മൂന്ന് വിശദീകരണങ്ങളും പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അള്ളാഹു അല്ലെന്ന് പറയും. എന്താ സംഭവം എന്ന് അള്ളാഹുക്കാണ് യഥാർത്ഥത്തിൽ അറിയാം. അത് നമ്മളും പറയണം, ഇങ്ങനെ തന്നെയാണോ സംഭവിച്ചത്. ഇനിയും സാങ്കേതിക പുരോഗതി ഉണ്ടാകുമ്പോ ഈ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ മനസ്സിലാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു അഴലം എന്തായാലും ഇറക്കുക എന്ന് പറഞ്ഞ പരു. അപ്പൊ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ തബ്ബത്തി യഥാ അബുലഹബിൻ വത്തബ് എന്ന് പറഞ്ഞത് പിന്നെ അബുലഹബ് റസൂലുള്ളാഹിനെ ശകാരിച്ചതിന് ശേഷം തബ്ബല്ലക്കയ മുഹമ്മദ് എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ആ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പൊ അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ? ഖുർആൻ ലൗഹുൽ മഹ്ഫൂസിൽ തന്നെ ഉണ്ട് എന്നല്ലേ അല്ല തന്നെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടാകാമെങ്കിൽ ഇവിടെ ഉണ്ടാകണേന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ തുറക്കല് ഈ സംഭവം കഴിഞ്ഞിട്ടാണ് എന്ന അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു അഅലം. അങ്ങനെ ഈ സംഭവം നടന്നത് പരിശുദ്ധ റമദാനിൽ ആകുന്നു. ഷഹ്റു റമദാനല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. എന്തായിട്ടാണ് ഖുർആൻ വന്നിട്ടുള്ളത്? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് നിർമാർഗമായിട്ടാണ് അല്ലെങ്കിൽ മാർഗദർശനമായിട്ടാണ്, രണ്ടും പറയാം. മനുഷ്യർക്ക് വഴികാട്ടിയായിട്ടാണ്. എന്തിനു വഴികാട്ടി? എങ്ങനെ ജീവിച്ചാലാണ് രക്ഷപ്പെടുക, വിജയിക്കുക? എങ്ങനെ ജീവിച്ചാലാണ് പരാജയപ്പെടുക? വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ലോകം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഉള്ളത് എന്നർത്ഥം. എങ്ങനെയാണ് ശരിയായി ജീവിച്ച് രക്ഷപ്പെടുക? എങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യനാകെ ഫിത്നയിലും ഫസാദിലും അകപ്പെട്ട് ജീവിക്കാൻ വയ്യാതെയാകുക എന്നത് വിശദീകരിച്ചു എന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമായിട്ടാണ് പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഹുദയുടെ വിവരണമായിട്ടുമാണ്, വിശദീകരണവുമാണ്. അടിസ്ഥാനപരമായി ഹുദ വളരെ ചെറിയ ഒരു വർത്തമാനമേ ഉള്ളൂ. ഈ പ്രപഞ്ചം, മനുഷ്യൻ ഉൾപ്പെടെ സകലതും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് അവനാണ് ഇതിന്റെ ഉടമസ്ഥനും അവനാണ് ഇതിന്റെ അധികാരിയും യജമാനനുമൊക്കെ. അതുകൊണ്ട് മനുഷ്യന്റെ യജമാനനും അള്ളാഹുവാണ് ഒന്ന്. അതിനാൽ മനുഷ്യൻ ജീവിക്കേണ്ടത് അവനെ യജമാനനായി സ്വീകരിച്ച് അവന്റെ അടിമയാണെന്ന് സമ്മതിച്ച് അവനെ അനുസരിച്ച് അവനെ ആരാധിച്ച് കൊണ്ടാണ്. മനുഷ്യന്റെ ജീവിതം ഇവിടെ മാത്രമല്ല, ഇതൊരു പരീക്ഷണഘട്ടം മാത്രമാണ്. യഥാർത്ഥ ജീവിതം വരാനുള്ളത് മരണശേഷമാണ്. അതുകൊണ്ട് മരണശേഷം രക്ഷപ്പെടാൻ എങ്ങനെ ജീവിക്കണോ അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ ഹിദായത്തിന്റെ കോർ എന്ന് പറയുന്നത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. അല്ലാഹു തആല മനുഷ്യനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്. അങ്ങനെ ജീവിക്കണം, കാരണം തിരിച്ചു ചെല്ലാനുള്ളത് അവന്റെ അടുത്തേക്കാണ്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അവൻ അറിയിച്ചു തന്നത് പ്രകാരം ജീവിക്കണം. ഇത്രയേ ഉള്ളൂ, ബാക്കി മുഴുവൻ വിശദീകരണമാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് നമുക്ക് മതിയാകില്ലല്ലോ. അതുകൊണ്ട് ഓരോ കാര്യത്തിലും എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തത്, ഏതൊക്കെയാണ് ചെയ്യാൻ നല്ല കാര്യങ്ങൾ, ഏതൊക്കെയാണ് ചീത്ത കാര്യങ്ങൾ, ഇതൊക്കെ വിവരിച്ചു തരികയാണ്. ഏതൊക്കെ ഏത് വിഷയത്തിൽ? വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, ലോകം, സാമ്പത്തിക കാര്യങ്ങൾ, ലൈംഗിക വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും എന്തൊക്കെയാണ് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും വിവരിച്ച് പറഞ്ഞു തരികയാണ്. അതുപോലെ ഇത് അംഗീകരിച്ച ആളുകളുടെ കേസ് സ്റ്റഡികൾ, അംഗീകരിച്ചപ്പോൾ എന്തുണ്ടായി, ഈ ലോകത്ത് എന്തുണ്ടായി, പരലോകത്ത് എന്തുണ്ടാകും, അതുപോലെ ധിക്കരിച്ചപ്പോൾ ഇഹലോകത്ത് എന്തുണ്ടായി, പരലോകത്ത് എന്തുണ്ടാകും, ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ വിശദീകരണങ്ങളും അല്ലാഹു തആല നൽകുകയാണ്. അതാണ് ബയ്യനാത്തി മിനൽ ഹുദ എന്ന് പറഞ്ഞത്. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്നത്. അതെന്താ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന തത്വങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും പഠിച്ചു മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ പുതുതായി ഉണ്ടാകുന്ന ഏത് വിഷയത്തിലും, ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും യഥാർത്ഥത്തിൽ ശരിയെന്താണ് തെറ്റെന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള സംവിധാനമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ വെച്ച് അതിനെ ഒന്ന് സ്കാൻ ചെയ്താൽ ഏതാ ശരി തെറ്റെന്ന് മനസ്സിലാക്കും. ഇത് മനുഷ്യനും ഉണ്ടാക്കി തരുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇൻ തത്തഖുല്ലാഹ യജ്അല്ലക്കും ഫുർഖാന, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുർഖാൻ ഉണ്ടാക്കി തരും, അഥവാ ശരിയും തെറ്റും മനസ്സിലാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ആ കഴിവിന്റെ അടിസ്ഥാനമാകുന്നു ഫുർഖാനുൽ അലീം, പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെയാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നർത്ഥം. ഫമൻ ഷഹിദ മിൻകുംഉ ശഹ്റ ഫലിയസും ഫ, അപ്പോൾ മൻ ഷഹിദ മിൻകും, നിങ്ങളിൽ ആര് സാക്ഷിയായവോ, അശ്ശഹ്റ ആ മാസത്തിന്, ഏ മാസത്തിന്, റമദാൻ മാസത്തിന്, ഖുർആൻ ഇറങ്ങിയ റമദാൻ മാസത്തിന് നിങ്ങൾ ആര് സാക്ഷിയായവോ, ഫല്യസുംഹു, അവൻ, ഫ അപ്പോൾ, ലിയസുംഹു ആണ് ഫല്യസുംഹു എന്ന് പറഞ്ഞത്, ഫല്യഫൽ അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ, ഫല്യസും അവൻ നോമ്പെടുക്കട്ടെ, ഹു അതിൽ ആ റമദാനിൽ, റമദാൻ മാസത്തിന് സാക്ഷിയായവൻ നോമ്പെടുക്കട്ടെ. ആളുകള് ചോദിക്കാറുള്ള ഒരു വിശ്വാസം ഉണ്ട്, ചില ആളുകൾ അത് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. അയ്യാമം മഅദൂദാത്തിലാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെ ഒക്കെ ആകാവുന്നതാണ്. അതുകൊണ്ട് എന്നും നോമ്പെടുത്തോളന്നില്ല, കുറച്ചു ദിവസം നോമ്പെടുത്താൽ മതി. വിഡ്ഢിത്തമാണ് പറയുന്നത്, വിവരക്കേടാണ് പറയണത്. അല്ല എന്താ പറഞ്ഞത്, റമദാൻ മാസത്തിന് സാക്ഷിയായവൻ അതിൽ നോമ്പെടുക്കണം, അഥവാ റമദാൻ മാസത്തിൽ ജീവിച്ചിരിപ്പുള്ള ഒരാള് നോമ്പുകാരനായിട്ടല്ലാതെ ഉണ്ടാവരുതെന്ന്. ഒന്നിനെ ഒരാൾ ഉണ്ടായിട്ടുള്ളൂ, ഒന്ന് നോമ്പെടുത്താൽ മതി. അല്ല 10 ദിവസം ഒരാൾ റമദാനിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ, അതാണ് ഈ ഷഹീദ എന്ന് പറഞ്ഞത്. 10 ദിവസം നോമ്പെടുത്താൽ മതി, മുഴുവനും ഉണ്ടായിരുന്നോ മുഴുവനും നോമ്പെടുക്കണം. ഇതാണ് ഫമൻ ഷഹീദ ഫല്യസുംഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ വാക്കിലൂടെയാണ് നോമ്പ് യഥാർത്ഥത്തിൽ നിർബന്ധമാക്കുക. കുത്തിബ അലൈക്കും സിയാമു എന്ന് പറഞ്ഞത് മൊത്തം ഉമ്മത്തിന് നിർബന്ധാക്കുകയാണ് നോമ്പ്. വ്യക്തിക്ക് നോമ്പ് നിർബന്ധമാകുന്നത് ഈ ആയത്തിലൂടെയാണ്. റമദാനിൽ ജീവിച്ചിരിപ്പുള്ളവർ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞതോടെയാണ് നോമ്പ് പൂർണ്ണമായും നിർബന്ധമാകുന്നത്. ഫമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അത്രയും എണ്ണം മറ്റു ദിനങ്ങളിൽ നോൽക്കട്ടെ. നേരത്തെ പറഞ്ഞത് തന്നെ, അതെന്തിനാണ് ആവർത്തിച്ച് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുകളിൽ അയ്യാമം മഅദൂദാത്ത് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടല്ലോ, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ വേറെ ദിവസം ചെയ്തുകൊള്ളട്ടെ എന്ന്. ഇവിടെ ആവർത്തിച്ചത് ഒന്ന്, അതിന്റെ ശേഷം വരുന്നത് പറയാനും, രണ്ട്, ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാനുമാണ്. അത് ഫല്യസുംഹു എന്ന് പറഞ്ഞതോടുകൂടി ജീവിച്ചിരിപ്പുള്ളവർ മുഴുവൻ നോമ്പെടുക്കട്ടെ റമദാനിൽ മുഴുവൻ വരും, പക്ഷേ മുകളിൽ പറഞ്ഞ ഇളവ് അതോടെ റദ്ദായിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കും, ആദ്യം അല്ലാഹു തആല വേറെ ദിവസങ്ങളിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, പിന്നെ റമദാനിൽ ജീവിച്ചിരിപ്പുള്ളവരൊക്കെ അതിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞതോടുകൂടി മുകളിൽ പറഞ്ഞത് മൻസൂഖായിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവരും. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്തു, ഇല്ല ഫല്യസുംഹു എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ നോമ്പ് വേറെ ദിവസങ്ങളിൽ നോറ്റാൽ മതി എന്ന് തീരുമാനിക്കാം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല. ഇത് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വമാണ്. ഒന്നു കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്തു, അത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മാഇദയിൽ. മൊത്തത്തിൽ ദീനുൽ ഇസ്ലാം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യന് സുഖസുന്ദരമായി ദുനിയാവിൽ ജീവിക്കാനുള്ള എളുപ്പ വഴി എന്താ? അത് അള്ളാഹു പറഞ്ഞതുപോലെ അങ്ങ് ജീവിക്കലാണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച്. അതാണ് ജീവിതത്തിന്റെ എളുപ്പ വഴി. മക്കളെ വളർത്താനുള്ള എളുപ്പ വഴി എന്താ? അത് അവർക്ക് പടച്ചോനപ്പേടി ഉണ്ടാക്കി കൊടുത്തിട്ട് അത് പ്രകാരം അവരെ കണ്ട് വളർത്തലാണ്. അപ്പൊ പിന്നെ അത് വളരെ എളുപ്പമുള്ള പണിയാണ്, അതില്ലെങ്കിലോ എടങ്ങേറാണ്. ഇങ്ങനെ തുടങ്ങി സമ്പാദിക്കാനുള്ള എളുപ്പ വഴി എന്താ? അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ച് കച്ചവടം ചെയ്യലാണ്. അപ്പോ സമ്പാദിക്കൽ എളുപ്പമാണ്, അല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എളുപ്പ വഴി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അതിന് തന്നതാണ് ഇത്. ഇന്ന മഅലുസ്രി യുസ്ര, നമുക്കറിയണ വാക്കുകളാണ് അതൊക്കെ. കുറച്ച് പ്രയാസം ഉണ്ടാകും ചിലപ്പോ, ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ. അതിലൂടെ വരുന്നത് എളുപ്പമാണ്, അതാണ് അവിടെ പറഞ്ഞത്. അള്ളാഹു അവന്റെ കൽപ്പനകൾ കൊണ്ട് മനുഷ്യനെ ജീവിതം എളുപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ഇടങ്ങറാക്കാനല്ല. എല്ലാ നിയമത്തിലും ഉള്ള തത്വമാണത്. നമസ്കാരം, നമസ്കാരം ഒരാൾക്ക് പിന്നെ പ്രയാസമാണെങ്കിൽ നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്നാ മതി, അതേ അല്ല ഉദ്ദേശിച്ചിട്ടുള്ളൂ. അള്ളാഹു തൃപ്തനാണ്, അതുകൊണ്ട് ഇരുന്ന നമസ്കാരം കൊണ്ട് നിൽക്കാൻ വയ്യാത്തവന്റെ. അതുപോലെ അഞ്ചു നേരം നമസ്കരിച്ചാൽ മതി എന്നാണല്ലോ വിജയം, എല്ലാ നേരവും നിസ്കരിക്കേണ്ട. അഖൈമു സലാത്ത് എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അനുസരിച്ച് എല്ലാ നേരവും നിസ്കരിക്കണം, വേണ്ട അഞ്ചു നേരം മതി. സക്കാത്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്, മുഴുവൻ കൊടുക്കണോ സമ്പത്ത്. ആത്തോഹും ഈ മാലില്ലാഹില്ലതി ആത്താക്കും, അള്ളാഹ് നൽകിയ അള്ളാന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കുക. എത്ര കൊടുക്കണം? അത് നിശ്ചിത ശതമാനം കൊടുത്താൽ മതി, ബാക്കി നിനക്ക് എടുക്കാം. 90 നീ എടുത്തോ, 2.5 കൊടുത്താൽ മതി. ഹജ്ജ് മനസ്സത്താ ഇലൈഹി സബീല, സാധിക്കുന്നവൻ ചെയ്താൽ മതി. എന്നതുപോലെ നോമ്പ് എന്നും നോൽക്കണോ, വേണ്ട റമദാൻ മാസത്തിൽ മതി. ഇങ്ങനെ അള്ളാഹു എളുപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്, രോഗിക്കും യാത്രക്കാരനും നോമ്പ് എടുക്കലാണ് എളുപ്പം, വേറെ ദിവസം നോൽക്കണേനേക്കാളും നല്ലത് യാത്രയിൽ തന്നെ അങ്ങ് നോൽക്കലാണ്. നമ്മളെ കാലത്തെ പോലെ സുഖസുന്ദരമായ യാത്രയാണ്, AC ട്രെയിനിൽ അതുപോലെ വിമാനത്തിൽ ഒക്കെ ഒരു പ്രയാസമില്ലാതെയാണ് യാത്ര ചെയ്യുന്നത്. നല്ല റോഡ്, പണ്ടത്തെ ഈ ആയത്തിറങ്ങണ കാലത്തുള്ള യാത്രയല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോ അതിൽ നോമ്പെടുക്കലായിരിക്കും ചിലപ്പോൾ എളുപ്പം, എങ്കിൽ അതാണ് എളുപ്പമെന്ന് പണ്ഡിതന്മാർ പല ഉമറു ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാരന് ഏതാണോ എളുപ്പം അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. യാത്രക്കാരനെ അല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഒരു നിയമം അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്നർത്ഥം. അത് ഇവിടെ പറഞ്ഞത് നോമ്പ് യാത്രക്കാരന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ദിവസങ്ങളിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞല്ലോ, അത് എന്തിനാണെന്നാണ് പിന്നെ പറഞ്ഞത്, വലി ദുഃഖമിലിൽ ഇദ്ദത്ത്, ആ നിശ്ചിത എണ്ണം നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അഥവാ എല്ലാവരും ഒരു റമദാനിൽ എത്ര ദിവസമുണ്ട് അത്ര ദിവസം മുഅ്മിനീങ്ങൾ എല്ലാവരും നോമ്പെടുത്തിരിക്കണം. അപ്പൊ അതിൽ ചിലർ കുറച്ച് ദിവസം എടുത്തു, ബാക്കിയുള്ള ദിവസം ഞാൻ യാത്രയിലായിരുന്നു, ബാക്കിയുള്ള ദിവസം എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല, എന്നാലും വേണം ഹാജർ പൂർത്തിയാക്കുക മറ്റു ദിവസങ്ങളിൽ. അങ്ങനെ എല്ലാവർക്കും എണ്ണം, നിശ്ചിത എണ്ണം തികക്കുന്നതിന് വേണ്ടിയാണ് മറ്റു ദിനങ്ങളിൽ നോമ്പെടുക്കണം എന്ന് പറഞ്ഞത്. അതാണ് വലി തുക്കുമിലുൽ ഇദ്ദത്ത, നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കുന്നതിന്. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ ഹിദായത്തിലാക്കി തന്നതിന്റെ പേരിൽ അള്ളാഹുവിനെ വാഴ്ത്തുവാൻ. അതെന്താ സംഭവം? പെരുന്നാള്, പെരുന്നാൾക്ക് നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ടല്ലോ, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് തക്ബീർ. ആ തക്ബീർ വന്നത് ഈ തുക്കബ്ബിറുല്ലാഹയാണ്. പിന്നെ പറയാം ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറയണത്, അതാണ് ഹിദായത്തിന്റെ അടിത്തറ. പിന്നെ അള്ളാഹനെ സ്തുതിക്കുകയാണ്, വലില്ലാഹിൽ ഹംദ്, അള്ളാഹ്ക്കാണ് സ്തുതി. എന്താ കാരണം? അള്ളാഹു തആല കൽപ്പിച്ചു ഒരു മാസം മുഴുവനും പട്ടിണി കിടക്കണമെന്ന്, പകലിൽ അന്നപാനീയങ്ങളും ലൈംഗികതയും ഉപേക്ഷിക്കണമെന്ന്. അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് അത് പൂർത്തീകരിക്കുന്നതിൽ ഞാൻ വിജയിച്ചു, ഞങ്ങൾ വിജയിച്ചു. അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനാണ് ഞങ്ങളുടെ ഇലാഹ്. വലില്ലാഹിൽ ഹംദ്, ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ച അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. ഇതാണ് പെരുന്നാള്, നോമ്പ് നോറ്റവന്റെ നോമ്പ് നോറ്റവന്റെ നോമ്പ് നോൽക്കുന്നതിൽ നോമ്പ് നോൽക്കുന്നതിൽ അള്ളാഹുവിനോട് അടുക്കുന്നതിൽ സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തുന്നതിൽ വിജയിച്ച സത്യവിശ്വാസിയുടെ ആഘോഷമാണ് പെരുന്നാള്. അല്ലാതെ ഹലാക്കിന്റെ റമദാൻ മാസം കഴിഞ്ഞു കിട്ടിയവന്റെ ആഘോഷമല്ല. പലപ്പോഴും പെരുന്നാൾ ആഘോഷിക്കണവരുടെ കൊലം കണ്ടാൽ നമുക്ക് അതാണല്ലോ തോന്നുക, ഈ നോമ്പെന്ന് പറയുന്ന ഏടാകൂടെ ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ പെരുന്നാൾ. അല്ല, അതുകൊണ്ട് നോമ്പെടുക്കാത്തവരും പെരുന്നാൾ ആഘോഷിക്കും. നോമ്പെടുക്കാത്തവന്റെ ആഘോഷമല്ല, നോമ്പെടുത്തവന്റെ ആഘോഷമാണ് പെരുന്നാൾ. അതാണ് വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, ഹിദായത്തിലാക്കി തന്നു, ഖുർആൻ ഇറക്കി തന്നു. ഖുർആൻ പാരായണം ചെയ്തല്ലോ റമദാനിൽ, റമദാനിലെ സ്പെഷ്യൽ പുണ്യകർമ്മം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ പാരായണമാണ്, ഖുർആൻ പഠനമാണ്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അതാണ് പെരുന്നാൾ. വലഅല്ലക്കും തഷ്കുറൂൻ, പിന്നെ അതെന്തിനാണ്? നിങ്ങൾ നന്ദിയുള്ളവരാകാൻ സാധ്യതയുണ്ട്, അഥവാ എന്നും നന്ദിയുള്ളവരായി ജീവിക്കാൻ. കാരണം ഹിദായത്താണ് അള്ള ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും നന്ദി പ്രകടിപ്പിക്കേണ്ടത് ഹിദായത്തിനാണ്. ആ ഹിദായത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഹിദായത്തില് ഹിദായത്തനുസരിച്ച് ജീവിക്കുക എന്നാണ്. അതാണ് അതിന് നിങ്ങൾക്ക് സാധിച്ചേക്കാം ഈ നോമ്പെടുക്കുന്നതിലൂടെ എന്നാണ് പറഞ്ഞത്. ഹുദയായിട്ട് ഹുദല്ലിന്നാസി ആയിട്ട് ഖുർആൻ ഇറങ്ങിയ മാസം നോമ്പെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഹുദയനുസരിച്ച് ജീവിച്ച് നന്ദിയുള്ളവരാകാൻ സാധിച്ചേക്കാം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അതെന്താന്ന് വെച്ചാല് റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്, നിർബന്ധമാക്കപ്പെട്ട നിർണിത നോമ്പ് അന്നായിക്കൊള്ളട്ടെ എന്നാണ് ആയത്തിന്റെ സാരം. എന്തിനാണ് ഈ ഖുർആൻ ഇറങ്ങിയ മാസം നോമ്പ് നിർബന്ധമാക്കിയത്? എന്തുകൊണ്ട് അള്ളാഹു തആലക്ക് കുറച്ചധികം നമസ്കാരം നിർബന്ധമാക്കി കൂടായിരുന്നില്ല? നമ്മളിപ്പോ പലപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യല്. പക്ഷേ ഷവ്വാലിലോ ഷഅബാനിലോ നിർബന്ധമില്ലാത്ത ഒരു നിസ്കാരവും റമദാനിലോ നിർബന്ധമില്ല. ആളുകൾ അങ്ങനെയാണ് ചെയ്യലെങ്കിലും അല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ചെയ്യാവുന്ന സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, തറാവീഹ് ഖിയാമുല്ലൈലും ഒക്കെ, അത് നിർബന്ധമൊന്നുമല്ല. കുത്തിബ അലൈക്കും എന്നൊന്നും പറയില്ല അതിനെപ്പറ്റി. രണ്ടാമത്തത്, സക്കാത്ത് ആളുകൾ കൊടുക്കല് റമദാൻ മാസത്തിലാണ്. ഒരു ബന്ധവും റമദാൻ മാസവും സക്കാത്തും കൂടി ഇല്ല. മുഹറം മാസത്തിൽ കച്ചവടം തുടങ്ങിയ ആള് മുഹറം മാസത്തിലാ സക്കാത്ത് കൊടുക്കേണ്ടത് പിറ്റേ. പിന്നെ അത് റമദാൻ വരെ വേണമെങ്കിൽ അയാൾക്ക് നീട്ടാ, പക്ഷെ നീട്ടിയത് കൊണ്ട് അയാൾക്ക് കൂലി കിട്ടുമൊന്നുമില്ല. ആളുകളുടെ അവകാശം തടഞ്ഞു വെച്ചത് അത് കൊടുക്കാൻ കഴിയാതെ മരിച്ചുപോയാൽ അയാൾ ബുദ്ധിമുട്ടാണ് ചെയ്യാ. പിന്നെ ഒരാൾ സക്കാത്ത് കൊടുത്തു തുടങ്ങിയത് റമദാൻ മാസത്തിലാണ്, അല്ലെങ്കിൽ അതിലേക്ക് അങ്ങോട്ട് ടാലി ആക്കി എടുത്തു എല്ലാ കൊല്ലവും ഇനി മേലിൽ റമദാനിൽ നിന്ന് തീരുമാനിച്ചാൽ പ്രശ്നമൊന്നുമില്ല, റമദാൻ മാസം കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. റമദാൻ മാസവും സക്കാത്തും കൂടി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഹജ്ജ് റമദാൻ മാസത്തിലാക്കുകയോ റമദാൻ മാസത്തിൽ ഖുർആൻ ഇറക്കുകയോ ചെയ്യായിരുന്നല്ലോ അള്ളാഹ്. എന്നിട്ട് പറയുന്നു ഖുർആൻ ഇറങ്ങിയ മാസം ലോക മുസ്ലിങ്ങളുടെ മഹാസമ്മേളനം, അങ്ങനെയും പറഞ്ഞിട്ടില്ല, അങ്ങനെയില്ല. പകരം നോമ്പാണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഹുദയാണ്. ഈ ഹുദയുടെ അടിത്തറ എന്താണ്? ആത്മനിയന്ത്രണമാണ്. അവിടെയാണ് മനുഷ്യൻ മനുഷ്യനാകും. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം, തിന്നാൻ കണ്ടതൊക്കെ തിന്നും മൃഗം. അതുപോലെ തന്നെ ഭോഗിക്കാൻ കണ്ടവളെ പിടിച്ചു ഭോഗിക്കും തോന്നുമ്പോ. അത് ആരാ, ഏതാ, മകളാണോ ഉമ്മയാണോ പെങ്ങളാണോ അന്നയാണോ എന്ന് പോലും മൃഗം നോക്കൂല. ആത്മനിയന്ത്രണം ഒട്ടുമില്ല. തിന്നാൽ തല്ലുകൊള്ളുന്നതും തിന്നും, തിന്നാൽ ചത്തുപോകുന്നതും തിന്നും. അങ്ങനെയാണ് മൃഗമുള്ളത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ഒന്നുകൂടി ഒന്ന് നോക്കും, കുറച്ച് വിവേചനം അവിടെ പ്രയോഗിക്കും. തിന്നാൽ പ്രശ്നമാകുമോ എന്നൊന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ടാണ് തിന്നുക. ആ തിന്നാൻ കണ്ടതൊക്കെ എടുത്ത് തിന്നൂല. തല്ലുകൊള്ളുമെന്ന് നോക്കേണ്ടി വരും, അനുവാദം ഉണ്ടോന്ന് നോക്കേണ്ടി വരും, തിന്നാൽ അപകടം സംഭവിക്കുമെന്ന് നോക്കേണ്ടി വരും. ഭോഗവും അങ്ങനെ തന്നെയാണ്. ലൈംഗികത തോന്നുന്നവരോടൊക്കെ ചെയ്യൂല ഒരു മനുഷ്യരും, കാരണം പ്രശ്നമാകും, കേസ് വരും, അറസ്റ്റ്, വധശിക്ഷ വരെ വരാലോ. ആ മറ്റേ പങ്കാളിയുടെ തൃപ്തിയൊക്കെ ഒന്ന് നോക്കും മനുഷ്യൻ. ഇങ്ങനെയാണ് മനുഷ്യനുണ്ടാകുക. കുറച്ചൊന്ന് സാഹചര്യം നോക്കിയിട്ടാണ് ഒരു ബുദ്ധിപൂർവ്വം ഒരു തീരുമാനം എടുക്കുക ചെയ്യാം. മുത്തഖി എന്ന് പറഞ്ഞാൽ അതുക്കും മുകളിലാണ്. അതെന്താ? ഞാൻ തിന്നും കുടിക്കും എപ്പോ എന്റെ യജമാനായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുമ്പോൾ. അതുവരെ എത്ര ദാഹിച്ചാലും വിശന്നാലും നോ നോ ഇല്ല. അള്ളാഹ്ക്ക് തൃപ്തിയാകുമ്പോഴേ ഞാൻ എന്റെ വിശപ്പ് പോലും മാറ്റുകയുള്ളൂ. ലൈംഗികതയും അങ്ങനെയാണ്, അള്ളാഹ്ക്ക് തൃപ്തിയാകുമ്പോ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് രണ്ടുമാണല്ലോ നോമ്പല് പൂർണമായും നിഷിദ്ധമായ രണ്ട് കാര്യങ്ങൾ. പകലിൽ എന്തിനാണിത് ചെയ്യുന്നത്? പരിശുദ്ധ ഖുർആനിൽ ആത്മനിയന്ത്രണത്തിന്റെ പാഠപുസ്തകമാണ്. ജീവിതം വിജയിക്കുവാൻ വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യാൻ തോന്നുമ്പോ ചെയ്യാതിരിക്കേണ്ടത് എന്തൊക്കെയാണ്, ചെയ്യാൻ തോന്നിയാലും ചെയ്യേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് എന്തൊക്കെയാണ്, തോന്നുന്നില്ലെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിക്കേണ്ടത് എന്തൊക്കെയാണ്, ഇതാണല്ലോ ഖുർആനിന്റെ ആകത്തുക. ആ പരിശുദ്ധ ഖുർആനിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് തെളിയിക്കുന്ന ആരാധനാ കർമ്മം നോമ്പ് മാത്രമാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ വാഗ്ദാനം ചെയ്ത ജീവിത വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി അത്യാവശ്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിയന്ത്രിക്കുവാൻ ഞങ്ങൾ ഇതാ സന്നദ്ധമാണ് എന്ന് തീരുമാനിക്കുന്നവന്റേതാണ് നോമ്പ്. അതിനുള്ളതാണ് നോമ്പ്. അതിൽ വിജയിച്ചവന്റേതാണ് പെരുന്നാളും. ഇതാണ് ഖുർആനും നോമ്പുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയ മാസം നോമ്പെടുക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാട്ടിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പഠിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അവരെ ഖുർആൻ നന്നായി പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും പ്രേരിപ്പിക്കണം. ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്ന ഹിദായത്തിന്റെ ശുക്റിൽ പെട്ടതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനൽറ. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.